നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
SBS മലയാളം ഇന്നത്തെ വാർത്ത. നമസ്കാരം, SBS മലയാളം ഇന്നത്തെ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 11 ചൊവ്വ. വാർത്തകൾ വായിക്കുന്നത് ദിജു ശിവദാസ്. അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യമുണ്ടാകുമെന്ന ആശങ്കയിൽ ഓസ്ട്രേലിയൻ ഓഹരി വിപണി ഇടിഞ്ഞു. 50 ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ASX ൽ ഇന്നുണ്ടായത്. ASX 200 സൂചികയിൽ ഒരു ഘട്ടത്തിൽ 140 പോയിന്റിന്റെ ഇടിവുണ്ടായി. ഓൾ ഓർഡിനറി സൂചികയും 156.4 പോയിന്റ് വരെ ഇടിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇറക്കുമതി താരിഫുകളും ഇതിനു മറുപടിയായി ചൈന പ്രഖ്യാപിച്ച താരിഫുകളും സാമ്പത്തിക മാന്ദ്യമുണ്ടാക്കും എന്നാണ് ആശങ്ക. അമേരിക്കൻ ഓഹരി വിപണിയും മറ്റ് നിരവധി രാജ്യങ്ങളിലെ വിപണികളും കനത്ത ഇടിവ് നേരിട്ടിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രി മാൽക്കം ടേൺബുളും തമ്മിലുള്ള പരസ്യമായ വാക്കുതർക്കം കൂടുതൽ രൂക്ഷമാകുന്നു. ട്രംപിന്റെ നയങ്ങൾ ലോകത്തിനും അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തിനും ഒരുപോലെ ദോഷകരമാണെന്ന് ഈയാഴ്ച ബ്ലൂംബർഗ് ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ ടേൺബുൾ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ ദുർബലനും കാര്യശേഷിയില്ലാത്തവനുമായ പ്രധാനമന്ത്രിയായിരുന്നു മാൽക്കം ടേൺബുൾ എന്നാണ് ഇതിന് മറുപടിയായി ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ സൈറ്റായ ട്രൂത്ത് സോഷ്യലിൽ എഴുതിയത്. ചൈനയിൽ എന്ത് നടക്കുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ടേൺബുളിന് ഇല്ലായിരുന്നുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. അതേസമയം ട്രംപിനെ പേടിച്ച് മിണ്ടാതിരിക്കാനാവില്ല എന്നാണ് ടേൺബുൾ ഇതിനോട് പ്രതികരിച്ചത്. ഓസ്ട്രേലിയൻ അലുമിനിയത്തിനും ഉരുക്കിനും അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ നാളെ നിലവിൽ വരാനിരിക്കുകയാണ് ഈ വാക്കുതർക്കം. ഇതിൽ നിന്ന് ഇളവ് ലഭിക്കാനുള്ള ഓസ്ട്രേലിയയുടെ ശ്രമങ്ങൾ ഇനിയും വിജയിച്ചിട്ടില്ല. സിഡ്നിയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാരവൻ കണ്ടെത്തിയ സംഭവം പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൻ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന ആരോപണവുമായി ആഭ്യന്തരമന്ത്രി ടോണി ബർക്ക് രംഗത്തെത്തി. വ്യാജ ഭീകരാക്രമണ ഭീഷണി സൃഷ്ടിക്കാനായിരുന്നു ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാരവൻ ഉപേക്ഷിച്ചതെന്നും ആക്രമണ പദ്ധതികളൊന്നും ഇല്ലായിരുന്നുവെന്നും പോലീസ് ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. കാരവൻ കണ്ടെത്തിയ വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ അതേക്കുറിച്ച് വിശദീകരിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ബ്രീഫിംഗിൽ പങ്കെടുക്കാൻ ഡട്ടൻ തയ്യാറായില്ല എന്ന് ടോണി ബർക്ക് ആരോപിച്ചു. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനു പകരം രാഷ്ട്രീയ പ്രചാരണത്തിനാണ് ഡട്ടൻ ശ്രമിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ. എന്നാൽ ഈ ആരോപണങ്ങൾ പീറ്റർ ഡട്ടൻ നിഷേധിച്ചു. വ്യാജ ഭീകരാക്രമണ ഭീഷണിയായിരുന്നു ഇതെങ്കിൽ അക്കാര്യം എന്തുകൊണ്ട് നേരത്തെ ജനങ്ങളോട് വെളിപ്പെടുത്തിയില്ല എന്ന കാര്യം വിശദീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് പീറ്റർ ഡട്ടൻ ആവശ്യപ്പെട്ടു. സിഡ്നിയിൽ കഴിഞ്ഞ 2 മാസങ്ങളിൽ ജൂതവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ 14 പേർ അറസ്റ്റിലായതായി പോലീസ് അറിയിച്ചു. ഇവർക്കെതിരെ 65 കുറ്റങ്ങൾ ചുമത്തിയതായും പോലീസ് വ്യക്തമാക്കി. 11 സ്ഥലങ്ങളിൽ ഇന്നലെ നടത്തിയ സെർച്ചിന് ശേഷമാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചത്. മറുബ്രയിൽ ഒരു ചൈൽഡ് കെയർ കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തിനായി വാഹനം നൽകിയ 2 പേരും ഒരു സ്കൂളിലും ഷോപ്പിംഗ് സെന്ററിലും ജൂതവിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതിയ 2 പേരും അറസ്റ്റിലായതിൽ ഉൾപ്പെടുന്നു. അറസ്റ്റിലായതിൽ ചിലർക്ക് ജാമ്യം ലഭിച്ചുവെന്നും മറ്റുള്ളവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. സ്ട്രൈക്ക് ഫോഴ്സ് പേൾ എന്ന പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ 29 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൽഫ്രഡ് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ക്വീൻസ്ലാൻഡിൽ നൽകിയിരുന്ന എല്ലാ എമർജൻസി മുന്നറിയിപ്പുകളും പിൻവലിച്ചതായി പ്രീമിയർ ഡേവിഡ് ക്രസഫള്ളി അറിയിച്ചു. വടക്കൻ ന്യൂ സൌത്ത് വെയിൽസിൽ മുന്നറിയിപ്പുകളെല്ലാം വാച്ച് ആൻഡ് ആക്ട് എന്ന നിലയിലേക്ക് ലഘൂകരിച്ചിട്ടുണ്ട്. ഗുരുതരമായ ദുരന്ത സാഹചര്യം കടന്നുപോയതായി ഡേവിഡ് ക്രസഫള്ളി പറഞ്ഞു. വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലങ്ങളിൽ ജനങ്ങൾ വീടുകളിലേക്ക് തിരിച്ചെത്തുകയാണ്. സ്കൂളുകൾ തുറന്നു കഴിഞ്ഞു. എന്നാൽ പല ഭാഗത്തും ഇപ്പോഴും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. തെക്കുകിഴക്കൻ ക്വീൻസ്ലാൻഡിൽ പ്രകൃതിക്ഷോഭം കാരണം ഏറ്റവുമധികം വീടുകളിൽ വൈദ്യുതി ബന്ധം നഷ്ടമായ ദിവസങ്ങളായിരുന്നു ഇത്. വടക്കൻ ന്യൂ സൌത്ത് വെയിൽസിൽ ദുരന്തബാധിത പ്രദേശങ്ങളുള്ളവർക്ക് നാളെ മുതൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായത്തിന് അപേക്ഷിച്ചു തുടങ്ങാം. SBS മലയാളം ഇന്നത്തെ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് 5 മണിക്ക് കേൾക്കാം. ഇന്നത്തെ വാർത്ത വായിച്ചത് ദിജു ശിവദാസ്.
ലൈക്ക് ഷെയർ കമന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.